2019 ഓഗസ്റ്റ് 28 ബുധനാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. അർഹിക്കുന്ന ശിക്ഷ. ഒരു വർഷം മുൻപ് സംസ്ഥാനത്തെ ഞെട്ടിച്ച കെവിൻ വധക്കേസിൽ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇക്കഴിഞ്ഞ 22-ന് കുറ്റക്കാരെന്ന് വിധിച്ച 10 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. കേസിന്റെ പശ്ചാത്തലം അറിയുന്ന ഒരാളും ശിക്ഷ അമിതമായി പോയെന്ന് പറയുകയില്ല. പ്രധാന പ്രതികൾക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയായ തൂക്കുകയർ തന്നെ നൽകേണ്ടതായിരുന്നു എന്ന് അഭിപ്രായമുള്ളവരും ധാരാളമുണ്ടാകും. പ്രതികളുടെ പ്രായവും മറ്റ് ഘടകങ്ങളും കണക്കിലെടുത്താകാം കോടതി ഇരട്ട ജീവപര്യന്തത്തിൽ ശിക്ഷ ഒതുക്കിയതെന്ന് കരുതാം. ശിക്ഷ ഇരട്ട ജീവപര്യന്തമാണെങ്കിലും ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്ന കാരുണ്യവും കോടതിയിൽ നിന്ന് ഉണ്ടായി. 10 പ്രതികളും 20-നും 30-നുമിടയ്ക്ക് പ്രായമുള്ളവരാണെന്ന വസ്തുത പരിഗണിക്കുമ്പോൾ ജീവപര്യന്തം തടവ് അവരെ നല്ല ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായകമാകട്ടെ എന്ന് പ്രത്യാശിക്കാം. കേസിലെ 1-ാം പ്രതി ഷാനു ചാക്കോയുടെ പിതാവ് ചാക്കോ ജോൺ അടക്കം 4 പ്രതികളെ കഴിഞ്ഞ വ്യാഴാഴ്ച കോടതി സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചിരുന്നു. ചാക്കോ ജോൺ കുറ്റവിമുക്തനായെങ്കിലും ഈ കേസ് ജീവിതാവസാനം വരെ അയാളുടെ മനസ്സിനെയും ജീവിതത്തെയും മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നത് തീർച്ചയാണ്. ജയിൽ ശിക്ഷയേക്കാൾ കൊടിയ ശിക്ഷ തന്നെയാകും അത്. 2018 മെയ് 28-നാണ് നട്ടാശ്ശേരി പ്ലാത്തറയിൽ കെവിൻ ജോസഫ് എന്ന 24-കാരനെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നത്. കെവിന്റെ സുഹൃത്തായ അനീഷിനെയും പ്രതികൾ തട്ടിക്കൊണ്ടുപോയെങ്കിലും ഇടയ്ക്ക് അയാൾ രക്ഷപ്പെട്ടിരുന്നു. കേസിൽ നിർണായകമായ തെളിവുകൾ നൽകിയതും അനീഷാണ്. ദളിത് ക്രിസ്ത്യൻ സമുദായക്കാരനായ കെവിൻ സവർണ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ചാക്കോ ജോണിന്റെ പുത്രിയായ നീനുവിനെ പ്രേമിച്ച് വിവാഹം ചെയ്തതിലുള്ള പകയാണ് സഹോദരൻ ഷാനുവിന്റെ നേതൃത്വത്തിൽ സംഘത്തെ അരുംകൊലയ്ക്ക് പ്രേരിപ്പിച്ചത്. ജാതി മാറിയുള്ള പ്രേമവും വിവാഹവുമൊക്കെ ദുരഭിമാനക്കൊലയിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ സാധാരണമാണെങ്കിലും കേരളത്തിൽ അപൂർവമാണ്. മാത്രമല്ല ദുരഭിമാനക്കൊല എന്ന വിവക്ഷയിൽ ഉൾപ്പെടുത്തി 364A വകുപ്പിൽപ്പെടുത്തി രാജ്യത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസും ഇതാണ്. ഹീനകൃത്യങ്ങളുടെ പട്ടികയിലാണ് സുപ്രീംകോടതി ദുരഭിമാനക്കൊല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വധശിക്ഷ വരെ നൽകാവുന്ന കുറ്റകൃത്യമാണിത്. എന്നാൽ നാളിതുവരെ രാജ്യത്ത് ഒരു കോടതിയിലും ഈ വകുപ്പ് ചേർത്തുള്ള കേസ് ഉണ്ടായിട്ടില്ല. ഇതാദ്യമായി കെവിൻ വധത്തിലാണ് 364A വകുപ്പിന് പ്രസക്തി കൈവന്നതെന്ന പ്രത്യേകതയും ഉണ്ട്. കൊല്ലപ്പെട്ട കെവിന്റെ ഭാര്യ നീനുവിന്റെ ഉറച്ച നിലപാടാണ് പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ പ്രധാനമായും സഹായിച്ചത്. പ്രധാന പ്രതികൾ തന്റെ സഹോദരനും പിതാവുമായിട്ടും അവർക്കെതിരെ നീതിപീഠത്തിന് മുൻപാകെ നിർഭയം തെളിവ് നൽകാൻ ആ യുവതി തയ്യാറായി. കെവിന്റെ മരണത്തെ തുടർന്ന് സ്വന്തം വീടുപേക്ഷിച്ച് കെവിന്റെ വസതിയിൽ കഴിയുന്ന നീനു സംഭവ ദിവസം കെവിനെ രക്ഷിക്കണമെന്ന അപേക്ഷയുമായി ഒരു പകൽ മുഴുവൻ പോലീസ് സ്റ്റേഷൻ വരാന്തയിൽ കാത്തുനിന്നിട്ടും ഫലമുണ്ടായില്ല. പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കെവിനെ അക്രമികളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പോലീസിന്റെ സഹായം തേടിയെത്തിയ ആ സാധു യുവതിയോട് നിഷ്കരുണം മുഖം തിരിച്ച പോലീസുകാരുടെ പെരുമാറ്റം പിന്നീട് വലിയ വിവാദം ക്ഷണിച്ചു വരുത്തിയിരുന്നു. മുഖ്യമന്ത്രിക്ക് അകമ്പടി പോകാനുണ്ടെന്ന് പറഞ്ഞാണ് പോലീസ് അന്ന് നീനുവിനും നീതി നിഷേധിച്ചത്. ഇതിന്റെ പേരിൽ സസ്പെൻഷൻ നടപടിയൊക്കെ ഉണ്ടായെങ്കിലും സഹായം തേടിയെത്തുന്ന സാധാരണക്കാരോടുള്ള പോലീസ് സമീപനം തുറന്നുകാട്ടിയ അനേകം സംഭവങ്ങളിലൊന്നായി എക്കാലവും ഇതും തെളിഞ്ഞു നിൽക്കുമെന്ന് തീർച്ച. കെവിൻ വധക്കേസിന്റെ അന്വേഷണവും വിചാരണയുമെല്ലാം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞതാണ് ഈ കേസിന്റെ മറ്റൊരു സവിശേഷത. കേസിന്റെ തുടർച്ചയായ വിചാരണയ്ക്കായി സെഷൻസ് കോടതി അവധിക്കാലം പോലും ഉപേക്ഷിച്ചു. കോടതി സമയക്രമത്തിലും മാറ്റം വരുത്തി. ജനശ്രദ്ധ നേടിയ കേസുകളിൽ കാലതാമസം കൂടാതെ നീതി ഉറപ്പാക്കാൻ കോടതികൾ മനസ്സുവച്ചാൽ സാധിക്കുമെന്നതിന്റെ നല്ല ദൃഷ്ടാന്തം കൂടിയാണിത്. അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും ഒരുപോലെ അഭിമാനിക്കാവുന്ന വിധമാണ് ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത്. ജാതിക്കതീതമായ പ്രണയവും വിവാഹവും സംസ്ഥാനത്തിന് പുതുമയുള്ള കാര്യമൊന്നുമല്ല. പണ്ടുകാലം തൊട്ടേ സമൂഹത്തിൽ നടന്നുവരുന്ന കാര്യമാണിതൊക്കെ. എന്നാൽ ജാതിയിൽ കുറഞ്ഞുപോയതിന്റെ പേരിൽ പാവപ്പെട്ട ഒരു യുവാവ് തന്റെ പ്രേയസിയുടെ അച്ഛന്റെയും സഹോദരന്റെയും അവർ കൂലികൊടുത്ത ഘാതക സംഘത്തിന്റെയും മൃഗീയ ആക്രമണത്തിനിരയായി പിടഞ്ഞു മരിക്കേണ്ടി വന്നത് പുതിയ സമൂഹത്തിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവാത്തതാണ്. മുമ്പിൽ പ്രതികൂല സാഹചര്യങ്ങൾ മാത്രമുണ്ടായിരുന്നിട്ടും തന്റെ പ്രാണപ്രിയന്റെ മരണത്തിന് കാരണക്കാരായവരെ നീതിപീഠത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിച്ച നീനു എന്ന യുവതിയാണ് ഇവിടെ മാതൃകയാകുന്നത്.